السلام عليكم. الحمد لله رب العالمين، أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها النبي اتق الله ولا تطع الكافرين والمنافقين، إن الله كان عليما حكيما. واتبع ما يوحى إليك من ربك، إن الله كان بما تعملون خبيرا. سورة الأحزاب ഏതാനും ആയത്തുകളെ പുരസ്കരിച്ച് ഒരു ചെറിയ വിശദീകരണം അല്പസമയം മാത്രം നൽകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ സൂറ അഹ്സാബിൽ വളരെയധികം കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട്. അഹ്സാബ് എന്ന് പറഞ്ഞാൽ സത്യകക്ഷികൾ എന്നാണ് അർത്ഥം. മുനാഫിക്കുകളും മുശ്രിക്കുകളും ജൂതന്മാരും എല്ലാം തന്നെ ഒരൈക്യമുന്നണിയായി ഇസ്ലാമിനെതിരിൽ ഈ ലോകത്തിന് ഇസ്ലാമിനെ തുടച്ചു നീക്കാൻ വേണ്ടി അവരുടെ മുഴുവൻ ശക്തിയും പ്രയോഗിച്ചുകൊണ്ട് സമാഹരിച്ചുകൊണ്ട് ഒരു യുദ്ധത്തിനിറങ്ങുകയുണ്ടായി. ആ യുദ്ധത്തിനാണ് അഹ്സാബ് എന്ന് പറയുന്നത്, സഖ്യകക്ഷികൾ. ഇതിലവർക്ക് ദയനീയമായ പരാജയം സംഭവിച്ചു. അക്കാര്യങ്ങളെല്ലാം ഇതിൽ പറയുന്നത് കൊണ്ടാണ് ഈ സൂറത്തിന് അഹ്സാബ് എന്ന പേര് വന്നത്. ആദ്യമായി നബിയെ വിളിച്ചുകൊണ്ട് പറയുന്നത്, യാ അയ്യുഹൻ നബിയു, ഓ പ്രവാചക, ഇത്തഖില്ലാഹ, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, വലാ തുതിഉൽ കാഫിരീന വൽ മുനാഫിഖീന, സത്യനിഷേധികളെയോ കപടവിശ്വാസികളെയോ നീ ഒരിക്കലും അനുസരിക്കരുത്. ഇന്നല്ലാഹ കാന അലീമൻ ഹക്കീമ, തീർച്ചയായും അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനും മികച്ച തന്ത്രജ്ഞനുമാണ്. കഫറ എന്ന് പറഞ്ഞാൽ നിഷേധിച്ചു, മറച്ചുവെച്ചു എന്നൊക്കെയാണ് അർത്ഥം. ഒരു കാര്യം വ്യക്തമായി മനസ്സിലാവുകയും അത് സത്യമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്ത ശേഷം അത് തങ്ങളുടെ സ്വാർത്ഥ താൽപര്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും താൽപര്യങ്ങൾക്കോ പ്രതിബന്ധമോ വിപരീതമോ പ്രതികൂലമോ ആകുമെന്ന് കാണുമ്പോൾ അതിനെ മറച്ചുവെക്കുകയും അങ്ങനെ ശക്തിയുക്തം അതിനെ നിഷേധിക്കുകയും ചെയ്യുന്ന സ്വഭാവമുള്ള മനുഷ്യ സമൂഹത്തിന് പരിശുദ്ധ ഖുർആന്റെ സാങ്കേതിക ഭാഷയിൽ കാഫിർ എന്ന് പറയുന്നു. മുനാഫിഖ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ വിശ്വാസമില്ലാതിരിക്കുകയും പുറത്ത് വിശ്വാസിയായി അഭിനയിക്കുകയും ചെയ്യുന്ന ഒരു ദിനത പരിപാടി. സത്യവിശ്വാസികളെ കാണുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണെന്നും മറിച്ച് ഇസ്ലാമിന്റെ ശത്രുക്കളെ കാണുമ്പോൾ ഞങ്ങൾ പരിഹസിക്കുകയാണെന്നും അവരോടും പറഞ്ഞുകൊണ്ട് അവസരത്തിനൊത്ത് ഓണ്ടിനെപ്പോലെ നിറം മാറുന്ന സ്വഭാവമുള്ള ആളുകൾക്കാണ് മുനാഫിഖ് എന്ന് പറയുന്നത്. ഇങ്ങനെ നല്ലൊരു വിഭാഗം നബിയുടെ സഹാബാക്കളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് ഖുർആൻ പറയുന്നു. അപ്പൊ അത്തരത്തിൽ അവരെല്ലാം തന്നെ അവരുടെ ജൽപ്പനങ്ങൾക്ക് നബി അനുസരണം കാണിച്ചാൽ നന്നായിരുന്നു എന്നാഗ്രഹിക്കുന്നവരാണ് ആയിരുന്നു. കുറെയെല്ലാം മുഹമ്മദ് പറയുന്നത് ഞങ്ങൾ സ്വീകരിക്കുകയും കുറെയൊക്കെ ഞങ്ങൾക്ക് വേണ്ടി മുഹമ്മദ് വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്താൽ നന്നായിരുന്നു എന്നും അവർ ആഗ്രഹിച്ചിരുന്നു. വദ്ദു ലൗത്തുഹിനു ഫയുദുഹിനുവൻ, നീ അല്പമൊക്കെ വിട്ടുവീഴ്ച ചെയ്താൽ അവരും വിട്ടുവീഴ്ച ചെയ്യാമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു, അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെട്ടിരുന്നു എന്നെല്ലാം ഖുർആൻ പറയുന്നുണ്ട്. കബറവിശ്വാസികളെ സംബന്ധിച്ച് ഖുർആനിൽ ഒരു അധ്യായം തന്നെയുണ്ട്, സൂറത്ത് മുനാഫിഖ്. അവരുടെ യഥാർത്ഥ സ്വഭാവം ആ സൂറത്തിലൂടെ അള്ളാഹു ചിത്രീകരിച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അവരെ ഒരിക്കലും അനുസരിക്കരുതെന്നും തീർച്ചയായും അള്ളാഹു, അങ്ങനെ അനുസരിക്കുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി അറിയുന്നവനും മികച്ച തന്ത്രജ്ഞനുമാണ്. അള്ളാഹുവിന്റെ തന്ത്രത്തിന് മുമ്പിൽ അവന്റെ സൃഷ്ടികളുടെ മുഴുവൻ തന്ത്രവും പരാജയപ്പെട്ടിട്ടേയുള്ളൂ എന്ന് ചരിത്രത്തിന്റെ താളുകളിലൂടെ പരിശോധിക്കുമ്പോൾ, പ്രവാചകന്മാരുടെ ചരിത്രം തന്നെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഫറവോക്കെതിരെ ഇസ്രായേലിൽ ഒരു മനുഷ്യൻ, ഒരു പ്രവാചകൻ പൂജാതനാകുമെന്ന് മുൻകാല പ്രവാചകന്മാരിൽ നിന്ന് മനസ്സിലാക്കിയ ഫറവോ വിജയിക്കുന്ന ആൺകുട്ടികളെ മുഴുവൻ അറുത്തു വന്നിരുന്നു എന്ന് ഖുർആൻ പറഞ്ഞു. യുദ്ധിഹോന അഭിനാക്കും യസൂമോനക്കും സുഖല്ലതാബി യുദ്ധിഹോന അഭിനാക്കും യസ്തസിയുന നിസാക്കും ഒഫീദാലിക്കും ബലാവും നിറപ്പിക്കും അലീം സൂറ ബഖറയിൽ ഖുർആൻ പറഞ്ഞ. അവർ നിങ്ങളെ കഠിനമായ ശിക്ഷ അനുഭവിപ്പിച്ചുകൊണ്ടിരുന്നു. ആ ശിക്ഷ നിങ്ങളുടെ ആൺകുട്ടികളെ അറുത്തുകൊല്ലുകയും നിങ്ങളുടെ സ്ത്രീകളെ ജീവിക്കാൻ വിടുകയുമായിരുന്നു. അവസാനം ഫറോവ ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചു. ഇസ്രായേൽ സമൂഹത്തിൽ ഫറോവയുടെ അന്തകനായി പിറന്ന മോശയെ എല്ലാവിധ രാജകീയ സുഖ സൗകര്യങ്ങളും ആഡംബരങ്ങളും നൽകിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ സ്വന്തം പുത്രനെപ്പോലെ വളർത്തേണ്ട ഒരു ഗതികേട് പിറന്നുണ്ടായി. ഇതാണ് അള്ളാഹു മികച്ച തന്ത്രജ്ഞനല്ലേ എന്ന് ചോദിക്കുന്നു. പിന്നെ വത്തബി മാ യൂഹാ ഇലൈക മിർ റബ്ബിക, വത്തബി നീ പിൻപറ്റുക മാ യൂഹാ ഇലൈക മിർ റബ്ബിക, നിന്റെ രക്ഷിതാവിങ്കിൽ നിന്ന് നിനക്ക് ബോധനം നൽകപ്പെടുന്നത് വഹ്യി പിൻപറ്റുക. ഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ, തീർച്ചയായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് സൂക്ഷ്മമായി അറിയുന്നവരാണ്. ഓരോ പ്രവാചകന്മാരുടെയും ബാധ്യതയും കർത്തവ്യവും ചുമതലയും അവർക്ക് അള്ളാഹുവിങ്കിൽ നിന്ന് എന്താണോ ബോധനമായി ദിവ്യ സന്ദേശമായി ലഭിച്ചിട്ടുള്ളത് അത് ജനങ്ങൾക്ക് പ്രബോധനം ചെയ്യുക, എത്തിച്ചു കൊടുക്കുക എന്നതാണ് എല്ലാ പ്രവാചകന്മാരുടെയും ചുമതല. അത് വിശദീകരിച്ചു കൊടുക്കുകയോ വിവരിച്ചു കൊടുക്കുകയല്ല. അഹ്ലു സുന്നത്തുകാർക്കും സുന്നത്ത് ജമാഅത്തുകാർക്കും അഹ്ലു ഹദീസുകാർക്കും എല്ലാം തന്നെ അവർ സ്വീകരിക്കുന്ന ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഹജ്ജത്തുൽ വിദായിലെ പ്രസംഗത്തിൽ നബി അവസാനമായി ചോദിച്ചതായി അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹലാൽ ബല്ലഖത്തു, ഞാൻ നിങ്ങൾക്ക് എന്റെ സന്ദേശം, അള്ളാഹുവിന്റെ സന്ദേശം നിങ്ങൾക്ക് എത്തിച്ചില്ലേ എന്ന് മൂന്ന് പ്രാവശ്യം ചോദിച്ചു എന്ന് അവർ പറയുന്നു. അവർ പറഞ്ഞു കാലു ബല, അതെ എത്തിച്ചു. അപ്പോൾ നബി പറഞ്ഞത്രേ അള്ളാഹു നീ സാക്ഷിയാണ്. അപ്പോ അവർ തന്നെ എഴുതി വെച്ചതും അവർക്ക് തന്നെ സ്വീകാര്യവുമായ റിപ്പോർട്ടുകളിലൂടെ പ്രവാചകന്മാരുടെ ചുമതല അവരെ ഏൽപ്പിച്ച ദൌത്യം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നതല്ലാതെ അതിനുപരി ഖുർആനിന് അല്ലെങ്കിൽ ദൈവീക സന്ദേശത്തിന് അവർക്ക് ബോധനം നൽകപ്പെടുന്നതിന് വിപരീതമായി ഒരു ശരീഅത്ത് ഉണ്ടാക്കാനോ മതനിയമങ്ങൾ ഉണ്ടാക്കാനോ പാടില്ല. ഖുൽ മാ യകൂനുലി അൻ ഉബദ്ദിലഹു മിൻ തിൽഖായി നഫ്സി ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലയ്യ ഇന്നി അഖാഫു ഇൻ അസൈത്തു. നീ പറയുക, എനിക്ക് ബോധനം നൽകപ്പെടുന്നത് എന്റെ ഭാഗത്തുനിന്ന് അതിൽ നിന്ന് എന്തെങ്കിലും വ്യതിയാനങ്ങളോ പരിവർത്തനങ്ങളോ ഭേദഗതികളോ വരുത്തൽ എനിക്ക് പോഷണമല്ല, എനിക്ക് സാധ്യമല്ല. ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലയ്യ, ഞാൻ എനിക്ക് ബോധനം നൽകപ്പെട്ടത് പിൻപറ്റുക മാത്രമാണ് ചെയ്യുന്നത്. ഇന്നി അഖാഫു ഇൻ അസൈത്തു റബ്ബി അദാബയവും ഇന്നലെയും, ഞാൻ എന്റെ രക്ഷിതാവിന്റെ കൽപ്പനയ്ക്ക് വിപരീതമായി അനുസരണക്കേട് പ്രവർത്തിക്കുകയാണെങ്കിൽ വേദനാജനകമായൊരു ശിക്ഷ വരുന്ന ദിവസത്തെക്കുറിച്ച് ഞാൻ ഭയപ്പെടുന്നു എന്ന് പ്രവാചകനോട് പറയാൻ വേണ്ടി അള്ളാഹു പറയുകയാണ്. അപ്പൊ അതിലൊരു ഭേദഗതിയും വരുത്താൻ പ്രവാചകന് അവകാശമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സൂറത്തിലെ പൂർവികമായി ഉണ്ടായിരുന്ന ചില ദുരാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും പരാമർശിക്കുകയും അതിന് വിശദീകരണം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒരു പഴയ വിശ്വാസമായിരുന്നു, അറബികൾക്കൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു, ഒരാൾ തന്റെ ഭാര്യയോട് നീ എനിക്ക് എന്റെ മാതാവിന്റെ മുതുങ്ങ് പോലെയാണ് അല്ലെങ്കിൽ മാതാവിനെ പോലെയാണെന്ന് പറഞ്ഞാൽ പിന്നീട് ആ സ്ത്രീയുമായി ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടുവാനോ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടാതെ അവളെ ഒരു കയറില്ലാതെ കെട്ടിയിരുന്ന് അല്ലെങ്കിൽ അവളെ ഒരു വിവാഹമോചനം ചെയ്തുകൊണ്ട് പറഞ്ഞയക്കുന്നത് പോലെ പറഞ്ഞയക്കുന്ന ഒരു സമ്പ്രദായം അറബികൾക്കിടയുണ്ടായിരുന്നു. ആ സമ്പ്രദായത്തെ ഖുർആൻ നിശിതമായി വിമർശിക്കുകയും അത് തെറ്റാണെന്ന് സമർത്ഥിക്കുകയും ചെയ്യുന്നു. അള്ളാഹു പറയുന്നു വമാ ജഅലല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫിഹി, അള്ളാഹു ഒരു മനുഷ്യനും തന്നെ അല്ലെങ്കിൽ ഒരു പുരുഷനും തന്നെ അവന്റെ ഉള്ളിലെ രണ്ട് ഹൃദയങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. അതുപോലെ വമാ ജാല അസ്വാജക്കുമല്ലായി തുലാഹിറൂന മിന്നുന്റെ ഉമ്മാത്തക്കും, നിങ്ങൾ ലിഹാർ ചെയ്യുന്ന അതായത് നീ എനിക്ക് എന്റെ ഉമ്മയെപ്പോലെയാണെന്ന് പറഞ്ഞു പറഞ്ഞു തള്ളുന്ന നിങ്ങളുടെ ഭാര്യമാരെയും അവ ആക്കിയിട്ടില്ല, ആരാക്കിയിട്ടില്ല, ഉമ്മഹാത്തുക്കും നിങ്ങളുടെ മാതാക്കളാക്കിയിട്ടില്ല. ഒമാർ ജാല അദയാക്കും അബിനാക്കും, അതുപോലെ നിങ്ങളുടെ വളർത്തുപുത്രന്മാരെ നിങ്ങളുടെ സന്താനങ്ങളാക്കിയിട്ടുമില്ല. ദാലിക്കും കൗലുക്കും ബി അഫ്വായിക്കും, അത് നിങ്ങളെ നിങ്ങളുടെ വായകൊണ്ട് പറയുന്ന അർത്ഥശൂന്യമായ വാക്കുകൾ മാത്രമാണ്. വല്ലാഹു യഖൂലുൽ ഹഖ്, അല്ലാഹു ആണ് സത്യം പറയുന്നവൻ. വഹുവ യഹ്ദി സബീൽ, അവൻ ശരിയായ മാർഗത്തിലേക്ക് നയിക്കുന്നു. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഈ ആയത്തിലൂടെ ഖുർആൻ നിഷേധിക്കുന്നത്. ഒന്ന്, ഭാര്യയെ നീ എനിക്ക് എന്റെ ഉമ്മയെപ്പോലെയാണെന്ന് പറഞ്ഞുകൊണ്ട് അവളെ തെരുവിലേക്ക് തള്ളിവിടുന്ന ആ സമ്പ്രദായം. മറ്റൊന്ന്, വളർത്തുപുത്രന്മാരെ, വളർത്തു സന്തതികളെ സ്വന്തം പുത്രന്മാരായി ഗണിച്ചിരുന്നു. അങ്ങനെ സ്വന്തം പുത്രന്മാരായി ഗണിക്കുമ്പോൾ ആ പുത്രഭാര്യമാരെ, പുത്രന്മാർ മരിക്കുകയോ വളർത്തുപുത്രന്മാർ മരിക്കുകയോ അല്ലെങ്കിൽ അവർ അവരുടെ ഭാര്യമാരെ വിവാഹമോചനം ചെയ്യുകയോ ചെയ്താൽ ഈ വളർത്തച്ഛനെ, വളർത്തുപിതാവിനെ അവരെ വിവാഹം ചെയ്യാൻ അന്ന് നിഷിദ്ധമായിരുന്നു. അത് ഇസ്ലാമിന്റെ ആരംഭകാലത്തും അവരുടെ വിശ്വാസം അതായിരുന്നു. ആ രണ്ട് സിദ്ധാന്തങ്ങളെയാണ് ഇവിടെ ഖുർആൻ നിഷേധിക്കുന്നത്. അത് തുടർന്നുള്ള ആയത്തുകളിൽ അത് വിശദീകരിക്കുന്നുണ്ട്. ഖദ് സമിയല്ലാഹു ഖൗലല്ലതീ തുജാദിലുക ഫീ സൗജിഹ. ഖദ് സമിയല്ലാഹു, തീർച്ചയായും അല്ലാഹു കേട്ടിരിക്കുന്നു. ഖൗലല്ലതീ തുജാദിലുക, നിന്നോട് തർക്കിക്കുന്ന, വാഗ്വാദം നടത്തുന്ന സ്ത്രീയുടെ വാക്ക്. ആരെ സംബന്ധിച്ചാണ്? ഫീ സൗജിഹ, തന്റെ ഭർത്താവിനെ കുറിച്ച് നിന്നോട് സംവാദം നടത്തുന്ന സ്ത്രീയുടെ വാക്ക് അല്ലാഹു കേട്ടിട്ടുണ്ട്. ഏതോ ഒരു ഇതിന്റെ ആളെ ഞാൻ ഓർക്കുന്നില്ല. ഏതായാലും അയാളുടെ ഭാര്യയുടെ പേര് സൗലയാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. അതെങ്ങനെയാ ഖുർആനിൽ കിട്ടിയെന്ന് ചോദിച്ചാൽ, ഖുർആനിൽ ആരുടെയും പേര് പറയുക എന്നുള്ളതും ഒരേ മതസിദ്ധാന്തമല്ല. പേരെന്തായിരുന്നാലും വിഷയമാണ് പ്രശ്നം. വളരെ പരിമിതരായ പ്രവാചകന്മാരുടെ പേര് തന്നെ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. സഹാബികളിൽ സൈദിന്റെ പേര് മാത്രമേ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പേര് ഖുർആനിൽ നിന്ന് കിട്ടുക എന്നുള്ളത് പ്രശ്നമല്ല, മറിച്ച് ആ വിഷയം അതെന്താണ്, അതാണ് കാതലായ വാക്യം. എന്നിട്ട് ഒത്തക്കി ഇലല്ല, അവൾ അള്ളാഹുവിനോട് അവലാതി ബോധിപ്പിക്കുകയും ചെയ്യുന്നു. അള്ളാഹു പറയുന്നു, വല്ലാഹു യസ്മഉ തഹാവുറക്കുമാ, അള്ളാഹു നിങ്ങൾ രണ്ടുപേരുടെയും സംഭാഷണം കേട്ട് കേൾക്കുന്നു. ആരുടെ? ഹൗലത്തിന്റെയും നബിയുടെയും ഇടയിൽ നടന്ന ആ സംഭാഷണം അള്ളാഹു കേട്ടിരിക്കുന്നു. ഇന്നല്ലാ സമീഉ ബസീർ, തീർച്ചയായും അള്ളാഹു കേൾക്കുന്നവനും സൂക്ഷ്മമായി ദർശിക്കുന്നവനുമാണ്. എന്നിട്ടാണ് വിഷയം അവതരിപ്പിക്കുന്നത്, അല്ലദീന യുലാഹിറൂന മിൻകും മിൻ നിസായി, നിങ്ങളിൽ നിന്ന് തങ്ങളുടെ ഭാര്യമാരെ ലിഹാർ ചെയ്യുന്ന ആളുകൾ, മാഹുന്ന ഉമ്മഹാത്തുക്കും ഉമ്മഹാത്തും, അവർ നിങ്ങളുടെ ഉമ്മമാരല്ല. നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് നീ എനിക്ക് എന്റെ ഉമ്മയെപ്പോലെയാണ് എന്ന് പറഞ്ഞാൽ ഉമ്മയാവുകയില്ല, ഉമ്മമാരുമല്ല. ഇൻ ഉമ്മഹാത്തുവും ഇല്ലല്ല ഈ വലതിനവും, പിന്നെ അവരുടെ ഉമ്മ ആരാണ്, അവരെ പ്രസവിച്ചത് ആരാണോ, അവർക്ക് ജന്മം നൽകിയത് ആരാണോ, ആരുടെ ഗർഭാശയത്തിൽ നിന്നാണോ അവർ പുറത്തു വന്നത്, അവരാണ് മാതാപിതാക്കൾ. ഒരു മനുഷ്യന്റെ മാതാവ് എന്ന് പറയുന്നത് ഏതൊരു സ്ത്രീയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്നു, അല്ലെങ്കിൽ ഏതൊരു സ്ത്രീ ജന്മം നൽകി, ഏതൊരു സ്ത്രീ പ്രസവിച്ചു, ആ സ്ത്രീക്ക് മാത്രമേ മാതാവ് എന്ന പദവിക്ക് അർഹതയുള്ളൂ. പിന്നെ ആത്മീയ മാതാക്കൾ വേറെ ഉണ്ട്, നബിയുടെ ഭാര്യമാർ, അത് ഞാൻ പിന്നീട് പറയുന്നുണ്ട്. മാവിന്റെ ഉമ്മ, ഈ ഉമ്മാത്തവും ഇല്ലല്ല ഈ വലതനവും, വൈന്നവും ലയപൂലൂന മുങ്കറം മിനൽ ഖൗലി, അവർ നിഷിദ്ധമായ വാക്കുകളാണ് പറയുന്നത്. നീ എനിക്ക് എന്റെ മാതാവിനെ പോലെയാണ് എന്ന് പറയുന്നത് നിഷിദ്ധമായ വാക്കും, വസൂറ, അത് അർത്ഥശൂന്യമായ അല്ലെങ്കിൽ ഒരു കള്ളവാദവുമാണ്. വൈന്നല്ലാഹു ലഅഫൂവുൻ ഗഫൂർ, തീർച്ചയായും അള്ളാഹു മാപ്പ് ചെയ്യുന്നവനും പുറത്തു കൊടുക്കുന്നവനാണ്. മനുഷ്യൻ തെറ്റിയും അള്ളാഹുവിന്റെ ഏറ്റവും വലിയ വിശേഷം തന്നെ അള്ളാഹു പുറത്തു കൊടുക്കുന്നവനാണ് എന്നുള്ളതാണ്. ഗഫൂർ എന്ന പദം ഖുർആനിൽ നിരവധി സ്ഥലങ്ങളിൽ ആവർത്തിച്ച് പ്രയോഗിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണത്? സ്വാഭാവികമായും മനുഷ്യന് തെറ്റ് സംഭവിക്കും. തെറ്റ് സംഭവിക്കുന്ന ജീവി മനുഷ്യൻ തന്നെയാണ്. വിശേഷ ബുദ്ധിയുള്ള അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ മനുഷ്യൻ മാത്രമാണ്. ആ മനുഷ്യനാണ് തെറ്റ് സംഭവിക്കുക. തെറ്റ് സംഭവിക്കുമ്പോൾ അതിൽ നിന്ന് ആത്മാർത്ഥമായി പശ്ചാത്താപിക്കുകയും ഖേദിക്കുകയും ചെയ്താൽ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമെന്ന് ഖുർആൻ പറയുന്നു. എന്നിട്ട് പറയണം, വല്ലതീന യുവാജിറൂന മിൻ നിസായി, തങ്ങളുടെ ഭാര്യമാരെ ലിഹാർ ചെയ്യുന്ന പുരുഷന്മാര്, എന്നിട്ട് തുമ്മ യഊദൂന ലിമാ ഖാലു, പിന്നീട് അവർ പറഞ്ഞതിലേക്ക് തന്നെ അവർ മടങ്ങുകയും ചെയ്യുക. അതായത് ഭാര്യയെ ഉമ്മയാണെന്ന് പറഞ്ഞ് ലിഹാർ ചെയ്ത് തെരുവുതണ്ടികളാക്കി തങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്തു ചെയ്യുന്ന ആള്, പുറത്തു കാക്കുന്ന ആളുകളെ, പിന്നീട് ആ ഭാര്യമാരുമായി ദാമ്പത്യ ജീവിതത്തിലേക്ക് മടങ്ങണമെങ്കിൽ അതിനൊരു ശിക്ഷ അവരനുഭവിക്കേണ്ടത് പ്രായശ്ചിത്തം നൽകുന്നു. അത് തഹ്രീറു റഖബത്തിൻ മിൻ ഖബ്‌ലിയൻ യതമാസ്സന. അവർ ഇരുവരും പരസ്പരം സ്പർശിക്കുന്നതിന് മുമ്പേ ഒരടിമയെ മോചിപ്പിക്കണം, അതതിനുള്ള പ്രായശ്ചിത്തമാണ്. ദാലിക്കും തുവാലൂന ബിഹി, അല്ലാഹു അതുകൊണ്ട് നിങ്ങളെ ഉപദേശിക്കുന്നു. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ്. അപ്പൊ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുക, ഒരു പാകപ്പിഴവ് സംഭവിച്ചാൽ അതിനൊരു പ്രായശ്ചിത്തം നൽകുക എന്നുള്ളതിന്റെ അനിവാര്യമാണ്. ഇങ്ങനെ ഒന്നാമത്തെ പ്രായശ്ചിത്തം ഒരടിമയെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. അടിമ എന്നുള്ളത് ആ കാലത്തെ സമൂഹത്തിന്റെ ഒരു സമ്പത്തായിരുന്നു. അപ്പൊ അതിനെ മോചിപ്പിക്കണമെങ്കിൽ ധാരാളം ദ്രവ്യങ്ങൾ, പണം, സമ്പത്ത് വേണം. എല്ലാവർക്കും അത് കഴിഞ്ഞുകൊള്ളണമെന്നില്ല എന്ന് ത്രികാലജ്ഞനായ സർവശക്തനായ അള്ളാഹുവിന് സൂക്ഷ്മമായി അറിയാം. അപ്പൊ അതിന് മറ്റൊരു ഇളവ് കൊടുത്തു. പമല്ലം മേജിത്, ആർക്കെങ്കിലും അതിന് കഴിഞ്ഞില്ലെങ്കിൽ, ഒരു അടിമയെ മോചിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, പിന്നീട് അതിന്റെ പ്രായശ്ചിത്തം ഫസിയാമു ഷെഹ്റൈനി മുത്തതാബിയൈന, തുടർച്ചയായി രണ്ട് മാസം നോമ്പനുഷ്ഠിക്കുക, വ്രതം അനുഷ്ഠിക്കുക. മിൻ കബിലി, എപ്പോഴെങ്കിലും നോമ്പനുഷ്ഠിച്ചാൽ പോരാ. മിൻ കബിലിയായി തമാസ, ഈ ലിഹാർ ചെയ്ത സംഭവത്തിന് ശേഷം അവർ പരസ്പരം സ്പർശിക്കുന്നതിന് മുമ്പായിരിക്കണം അത്. ഇനി അതിനും കഴിഞ്ഞില്ലെങ്കിൽ വേറെ ഇളവ് കൂടി ഖുർആൻ പറഞ്ഞു, പമല്ലം യസ്തീഫാമു സിത്തീന മിസ്കീനൻ, ആർക്കെങ്കിലും അതിന് കഴിഞ്ഞില്ലെങ്കിൽ അറുപത് അനാഗതികൾക്ക് ആഹാരം നൽകണം. അപ്പൊ ഒന്ന്, കഴിവുള്ള ആളുകളെ ഒരടിമസ്ത്രീയെ മോചിപ്പിക്കുക, അതല്ലെങ്കിൽ രണ്ടു മാസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കുക, അതുമല്ലെങ്കിൽ ഫൈദാമു സിത്തീന മിസ്കീനൻ, അറുപത് അഗതികൾക്ക് ആഹാരം കൊടുക്കുക. ഈ മൂന്നെണ്ണമാണ് ദാലിക്കല്ലി തൂമിനു ബില്ലാഹി വറസൂലി വതിൽക ഹുദൂദുല്ലാഹി വലിൽ കാഫിരീന അദാബ് മുഹീൻ, അത് അള്ളാഹുവിലും അവന്റെ റസൂലിലും നിങ്ങൾ വിശ്വസിക്കുവാൻ വേണ്ടിയാണ്. വതിൽക ഹുദൂദുല്ലാഹി, അള്ളാഹുവിന്റെ നിയമ അതിർത്തികളാണ്. ഓരോ കാര്യങ്ങൾക്കും, ഓരോ നിയമത്തിനും ഒരു അതിർത്തി ഉണ്ട്. അത് ഗവൺമെന്റ് നിയമങ്ങളായിരുന്നാലും സാമൂഹ്യ നിയമങ്ങളായാലും സാംസ്കാരിക നിയമങ്ങളായാലും എന്തായിരുന്നാലും ശരി, എല്ലാ നിയമങ്ങൾക്കും ഒരു അതിർത്തി ഉണ്ട്. ഇവിടെ അള്ളാഹുവിന്റെ തിൽക്ക ഹുദൂദുല്ലാഹി, അത് അള്ളാഹുവിന്റെ നിയമാതിർത്തികളാണ്. ഒലിൽ കാഫിരീന അദാബും മുഹീൻ, തീർച്ചയായും സത്യനിഷേധികൾക്ക് നിന്ദ്യമായ ശിക്ഷയുണ്ട്. പിന്നെ യൗമ യബഅസുഹുമുല്ലാഹു ജമീഅൻ, അള്ളാഹു അവരെ എല്ലാവരെയും പുനർജീവിതം നൽകും, പുനരുജ്ജീവിപ്പിക്കും. അങ്ങനെ ഫയുനബ്ബിഉഹും ബിമാ അമിലു, അവർ പ്രവർത്തിച്ചതിനെ സംബന്ധിച്ച് അവർക്ക് പറഞ്ഞുകൊടുക്കും. അഹ്സാഹുല്ലാഹു, അള്ളാഹു അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, റെക്കോർഡാക്കിയിട്ടുണ്ട്. വല്ലാഹു അലാ കുല്ലി ശൈഇൻ ശഹീദ്, അള്ളാഹു എല്ലാറ്റിനും സാക്ഷിയാണ്. മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ അത് ശരിയാണ് ആയിരുന്നാലും തെറ്റായിരുന്നാലും അത് രേഖപ്പെടുത്തുമെന്ന് ഖുർആൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അതിനല്ല ഒലവുക്കാന മിസ്കാൽ ഹബ്ബത്തിൻ മിൻ കർദലി, അത് ഒരു പാറക്കിടയിലായിരിക്കും, അതൊരു കടുകുമണിയോളം തൂക്കമുണ്ടെങ്കിൽ പോലും അത് അതിന്റെ ഗുണമാണെങ്കിൽ ഗുണം, ദോഷമാണെങ്കിൽ ദോഷം, അത് മനുഷ്യൻ അനുഭവിക്കും. ഒമയ്യാമൽ മിസ്കാല ദർവത്തിൻ കയറഞ്ഞറ, ഒമയ്യാമൽ മിസ്കാല ദർവത്തിൻ ചെറഞ്ഞറ, ഒരു അണുവിന്റെ തൂക്കമാണ് നന്മയാണ് പ്രവർത്തിച്ചിട്ടുള്ളതെങ്കിലും അതിന്റെ പ്രതിഫലം നഷ്ടപ്പെടാതെ അവന് ലഭിക്കും. അതുപോലെ തന്നെ തിന്മ പ്രവർത്തിച്ചാൽ തിന്മയുടെ പ്രതിഫലം, നന്മ പ്രവർത്തിച്ചാൽ നന്മയുടെ പ്രതിഫലം. നന്മയുടെ പ്രതിഫലം ഒരിക്കലും തിന്മയോ, തിന്മയുടെ പ്രതിഫലം ഒരിക്കലും നന്മയോ ആവുകയില്ല. ഒരു നല്ല മരം ഓറഞ്ച് നട്ടാൽ അതിൽ നിന്ന് ഒരിക്കലും കാഞ്ഞിരക്കായ ലഭിക്കുകയില്ല, കാഞ്ഞിരക്കായ് നട്ടാൽ ഒരിക്കലും അതിൽ നിന്ന് ഓറഞ്ച് ലഭിക്കുകയില്ല. അപ്പൊ നന്മയുടെ പ്രതികരണവും ഭവിഷ്യൽ ഫലങ്ങളും പ്രതിഫലവും എല്ലാം നന്മ തന്നെയായിരിക്കും. അള്ളാഹുവിലും അതുപോലെ മറ്റൊരു പുനർജീവിതത്തിലും വിശ്വാസമില്ലാതിരുന്ന ആളുകൾ പോലും ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലോകം വിട്ട്. ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു നിരീശ്വരവാദിയായിരുന്നു, നാസ്തികനായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നന്മയുടെ ഭവിഷ്യൽ ഫലങ്ങൾ നന്മയായിട്ടും തിന്മയുടെ ഭവിഷ്യൽ ഫലങ്ങൾ തിന്മയായിട്ടും തന്നെ ഇവിടെ കാണുന്നു, മറിച്ച് കാണുന്നില്ല. ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ലോകം വിട്ടുപോയത്. അപ്പോൾ എപ്പോഴും നന്മ ആര് ചെയ്താലും എപ്പോൾ ചെയ്താലും അതിന്റെ പ്രതിഫലം കിട്ടും. പിന്നെ ഈ വളർത്തു സന്താനങ്ങളെ പറ്റി പറഞ്ഞു, ഉദ്ഊഹും ലി ആബായിഹിം അബ്സത്വ ഇന്ദല്ലാ, നിങ്ങൾ അവരെ അവരുടെ പിതാക്കളോട് ചേർത്ത് വിളിക്കുക, അതാണ് അള്ളാഹുവിന്റെ അടുക്കൽ നീതീകരണമായിട്ടുള്ളത്. ഫൈലം തൈലമൂ ആബാവും, ഈ അവരുടെ പിതാക്കള് അവർക്ക് ജന്മം നൽകിയ പുരുഷന്മാര് ആരാണെന്ന് നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ അങ്ങനെ വരാം. യുദ്ധക്കളത്തിൽ പിടിച്ചതായിരിക്കും, അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് അടിമ കച്ചവടക്കാർ തട്ടിക്കൊണ്ടുപോയി പിന്നീട് ഇവരുടെ കയ്യിൽ വന്നതായിരിക്കാം. അപ്പോൾ പിതാവോ കുടുംബമോ ആരാണെന്ന് മനസ്സിലാക്കാത്ത സാഹചര്യവും ഉണ്ടായേക്കാം. അത്തരം സന്ദർഭങ്ങളിൽ ഫൈഖ്വാനുക്കും ഫിദ്ദീൻ, അവർ മതത്തിൽ നിങ്ങളുടെ സഹോദരന്മാരാണ്. മവാലിക്കും നിങ്ങളുടെ മിത്രങ്ങളുമാണ്. വലൈസാലയിക്കും ജുനാഹും ഫീമാ അഖ്തഅ്തുംബി, നിങ്ങൾക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പേര് അതിൽ നിങ്ങൾക്ക് പേര് കുറ്റമില്ല എന്ന് പറഞ്ഞാൽ മനപൂർവ്വമല്ലാതെ അവിചാരിതമായി അപ്രതീക്ഷിതമായി യാദൃശ്ചികമായി എല്ലാം സംഭവിക്കുന്ന തെറ്റുകൾക്ക് അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുന്നതിലല്ല. വല എപ്പോഴാ ശിക്ഷിക്ക? വലാക്കിമ്മാ താമ്രത്ത് പുരൂപക്കും, നിങ്ങളുടെ ഹൃദയങ്ങൾ കൽപ്പിച്ചു കൂട്ടി മനപൂർവ്വം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതിന് അള്ളാഹു ശിക്ഷിക്കുക തന്നെ ചെയ്യും. വക്കാൻ അള്ളാഹു ഗഫൂർ റഹീമ, അള്ളാഹു പുറത്തു കൊടുക്കുന്നവനും കരുണാനിധിയുമാണ്. പിന്നെ അന്നബിയും ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, നബിക്ക് സമൂഹത്തിൽ സമുന്നതമായ ഒരു പദവിയുണ്ട്. നബി സത്യവിശ്വാസികൾക്ക് തങ്ങളുടെ സ്വന്തം ആളുകളെക്കാളും ഏറ്റവും ബന്ധപ്പെട്ട ആളാണ്. ഉമ്മഹാത്തും, അവരുടെ ഭാര്യ അദ്ദേഹത്തിന്റെ ഭാര്യമാര് അവരുടെ മാതാക്കളുമാണ് എന്ന് പറഞ്ഞാൽ സഹാബികളെ അല്ലെങ്കിൽ നബിയിൽ വിശ്വസിച്ച ആളുകളെ പ്രസവിച്ചത് നബിയുടെ ഭാര്യമാരാണ് എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ആത്മീയമായ മാതൃത്വമാണ് ഖുർആൻ അവിടെ പറയുന്നത്. അതുപോലെ ഉലുൽ അർഹാമി ബാദുഹും ഔലാബി ബാലൻ, രക്തബന്ധമുള്ളവർ അല്ലെങ്കിൽ അടുത്ത കുടുംബക്കാർ അവരും പരസ്പരം ബന്ധമുള്ളവരാണ്. എവിടെ? ഫീ കിതാബില്ലാഹി, അല്ലാഹുവിന്റെ നിയമത്തിൽ. മിനൽ മുഅ്മിനീന വൽ മുഹാജിരീന, സത്യവിശ്വാസികളായ മുഹാജിരീങ്ങളായ ആളുകൾപ്പെട്ട ബന്ധമുള്ള രക്തബന്ധമുള്ള അല്ലെങ്കിൽ ഏറ്റവും അടുത്ത കുടുംബബന്ധമുള്ള ആളുകൾ അവർ പരസ്പരം ഏറ്റവും അടുത്തവരാണ്. ഏത് കാര്യവും പരിഗണിക്കപ്പെടുമ്പോൾ ആദ്യമായി പരിഗണിക്കേണ്ടത് ഏറ്റവും അടുത്ത കുടുംബക്കാരെയാണ് എന്ന് ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരുന്നു. നബിയോട് തന്നെ ആദ്യമായി ഖുർആൻ പറഞ്ഞത് വാന്തിർ അശീറത്തക്കൽ അക്രബീന, നീ നിന്റെ ഏറ്റവും അടുത്ത കുടുംബക്കാരോട് ആദ്യമായി താക്കീത് നൽകുക എന്നാണ്. ഏറ്റവും അടുത്ത കുടുംബക്കാർ ഭാര്യമാരാകാം, മക്കളാകാം, മാതാപിതാക്കളും അതുപോലെ പിതൃ സഹോദരന്മാരും സഹോദരികളുമെല്ലാം ഏറ്റവും അടുത്ത കുടുംബത്തിൽപ്പെട്ടവരാണ്. പിന്നെ ഇല്ലാന്ത പൊലു കാണുതാലിക്കത്തിൽ കിതാബി മസ്റ, ഈ നിയമങ്ങളെല്ലാം അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ അത് രേഖപ്പെടുത്തിയാണ്. അപ്പൊ നബിയുടെ ഭാര്യമാരെ നിങ്ങളുടെ മാതാക്കളാണ് എന്ന് പറഞ്ഞു. നബി മരിച്ചാൽ നബിയുടെ ഭാര്യമാരെ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ഹൃദയത്തിൽ ഒരുതരം മാനസിക വിഭ്രാന്തിയും രോഗവുമുള്ള ആളുകൾ അക്കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ ആ അഭിലാഷത്തിന്റെ വാതില് ആദ്യം തന്നെ ഖുർആൻ കൊട്ടിയടച്ചു. വലാ തങ്കിഹു അസ്വാജഹു മിൻ ബഅദിഹി അബദ, ഒരിക്കലും തന്നെ അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യമാരെ നിങ്ങൾ വിവാഹം ചെയ്യരുത്. ഇന്നതാലിക്കും കാന ഇന്ദല്ലാഹി അലീമ, തീർച്ചയായും അത് അള്ളാഹുവിന്റെ അടുക്കൽ വളരെ ഗൌരവമായ ഒരു വിഷയമാണ് എന്ന് ഖുർആൻ പറഞ്ഞു. അപ്പോ ആത്മീയമായ മാതാക്കളാകുമ്പോൾ പിന്നീട് ആത്മീയ സന്തതികൾക്ക് ആത്മീയ മാതാക്കളെ വിവാഹം കഴിക്കാൻ പാടില്ല. ഇങ്ങനെ ഒരു ആഗ്രഹം അവർക്കുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ ആഗ്രഹത്തിന്റെ അഭിലാഷത്തിന്റെ കവാടം ഖുർആൻ അടച്ചു കളഞ്ഞു. പിന്നെ വേറൊരു വിഷയം, വൈദ് അഹദല്ലാഹു മീസാഖൻ നബീനലമാ ആത്തയിത്തുക്കും മിൻ കിതാബിൻ വഹിക്മത്തിൻ സുമ്മ ജാഅക്കും റസൂലും മുസദ്ദിഖുൻ ലിമാ മഅകും ലതൂമിനുന്ന ബിഹി വലതൻസുറന്നഹു. പ്രവാചകന്മാരോടെല്ലാം തന്നെ അള്ളാഹു ഒരു കരാറ് വാങ്ങിയിട്ടുണ്ട്. അത് മുമ്പൊരിക്കൽ അൻസാരിയുടെ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ വിശദീകരണം ഞാൻ നടത്തുന്നില്ല. അള്ളാഹു നബിമാരോട് കരാറ് വാങ്ങി സന്ദർഭം വാർക്കുക. ലമാ ആത്തയിത്തുക്കും മിൻ കിതാബിൻ വഹിക്മത്തിൻ, വേദഗ്രന്ഥവും വിജ്ഞാനവും നൽകപ്പെട്ടപ്പോൾ ചെയ്തതാണ്, അത് വാങ്ങിയതാണ്. എന്നിട്ട് സുമ്മ ജാക്കും റസൂലും മുസദ്ദിഖുല്ലിമാക്കും, പിന്നീട് നിങ്ങളോടൊപ്പമുള്ളതിന് അതായത് വേദഗ്രന്ഥത്തെ സത്യപ്പെടുത്തുന്ന നിലയിൽ പ്രവാചകൻ നിങ്ങൾക്ക് വരുമ്പോൾ ലത്തൂമിനെ ബിഹി, തീർച്ചയായും നിങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിക്കണം. വല തൻസുറന്നഹു, അദ്ദേഹത്തെ സഹായിക്കുകയും വേണം. എന്നിട്ട് കാല അഫറത്തും അലാദാലിക്കും മിശ്രി എന്ന് കള്ള ചോദിച്ചു. ആ കാര്യത്തിലുള്ള എന്റെ ബാധ്യത നിങ്ങൾ സമ്മതിച്ചോ? കാലു, അവർ പറഞ്ഞു, പ്രവാചകന്മാർ പറഞ്ഞു, അഖ്റർന, അതെ ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. കാല, അപ്പൊ അള്ള പറഞ്ഞു, പശ്ചതു, നിങ്ങൾ സാക്ഷ്യം വഹിക്കുക, വാനമാക്കും മിനശാഹിദീൻ, ഞാനും നിങ്ങളോടൊപ്പം സാക്ഷ്യം വഹിക്കുന്നവനാണ്. ഒരു പ്രവാചകന് ശേഷമാണ് മിക്കവാറും ഒരു പ്രവാചകൻ വരുന്നത്. ഒരേ കാലഘട്ടത്തിൽ തന്നെ പലപ്പോഴും പല പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട് എന്നുള്ളത് വേറെ വസ്തുത. അപ്പൊ ഇബ്രാഹിം നബി, അദ്ദേഹത്തിന്റെ സന്തതികളായ ഇസ്ഹാഖ് നബിയും ഇസ്മായിൽ നബിയും സഹോദരനായ ലൂത്ത് നബിയും ഒരേ കാലക്കാരാണ്. മൂസ നബിയും ഷുഐബ് നബിയും ഒരേ കാലക്കാരാണ്. ഇങ്ങനെ ഒരേ കാലഘട്ടത്തിൽ പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അതുപോലെ മിക്കപ്പോഴും അധികവും വന്നിട്ടുള്ളത് ഒരു പ്രവാചകന് ശേഷം മറ്റൊരു പ്രവാചകൻ എന്നുള്ള നിലയിലാണ്. അപ്പോ ഒരു പ്രവാചകനോട് നിനക്ക് ശേഷം പ്രവാചകൻ വന്നാൽ വിശ്വസിക്കണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ ഇത് ഒരു പ്രതീകാത്മകമായ സംഭവമാണ്. അതായത് ഈ നബിയിൽ വിശ്വസിക്കുന്ന ജനത പിന്നീട് ഈ നബിയുടെ മരണാനന്തരം ജനങ്ങൾ അദ്ദേഹത്തിന്റെ പ്രബോധന വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ വീണ്ടും അവരെ ശരിയായ പാന്താവിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പ്രവാചകൻ നിയോഗിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യണമെന്നുള്ള ഒരു ഭാഷാന്തരം മാത്രമാണ് ഇതിന്റെ പ്രയോഗം. അതെന്തിനു വേണ്ടിയാണ്? ഈ എസ്തീന അനുസിദ്ധത്തെയും വാർത്തലിൽ കാപ്പിരീൻ അദാബൻ അലീമ, സത്യസന്ധന്മാരോട് ചോദിക്കാൻ വേണ്ടിയും അനുസിദ്ധത്തെയും അവരുടെ സത്യത്തെ സംബന്ധിച്ച് വാർത്തലിൽ കാപ്പിരീൻ അദാബൻ അലീമ, സത്യനിഷേധികൾക്ക് അള്ളാഹു വേദനാജനകമായ ശിക്ഷ തയ്യാർ ചെയ്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞു ും അത് സൂറ അഹ്സാബിനെ സംബന്ധിച്ച് പറയാം, അല്ല യുദ്ധത്തെ സംബന്ധിച്ച്. സത്യവിശ്വാസികളെ, ഉദുക്കുറു നിയമത്തല്ലാഹി അലൈക്കും, നിങ്ങൾ അള്ളാഹുവിന്റെ നിങ്ങൾക്ക് അള്ളാഹു ചെയ്തെന്ന അനുഗ്രഹം സ്മരിക്കുക. മറ്റൊരു സ്ഥലത്തും ഇതേ ശൈലി ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. ഉദുക്കുറു നിയമത്തല്ലാഹി അലൈക്കും ഇത് കുന്തും ആരാൻ ഫല്ലഫ ബൈന ഖുലൂബിക്കും ഫഅസ്ബഅതും ബിനിഅമതി ഇഖ്വാന ാണ് തോന്നുന്നു. സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് അള്ളാഹു ചെയ്തു തന്ന നിങ്ങളുടെ നിങ്ങൾക്ക് അള്ളാഹു ചെയ്തെന്ന അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ സ്മരിക്കുക. ഇത് കുൻതുമായത നിങ്ങൾ ശത്രുക്കളായിരുന്നു, പരസ്പരം ശത്രുക്കളായിരുന്നു. അല്ലഫ ബൈന കുലൂബിക്കും, അപ്പോൾ അള്ളാഹു നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ ഇൽഫത്ത് ഇണക്കമുണ്ടാക്കി. അങ്ങനെ അസ്ബഅതും ബിനിഅമതി ഇഖ്വാന, അവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങൾ ശത്രുക്കൾ മിത്രങ്ങളായിത്തീർന്നു, സഹോദരന്മാരായിത്തീർന്നു. വക്കുന്തും മലാ ചഫാ ഹുഫ്രത്തിൻ പാങ്കതക്കുമിങ്ങ, നിങ്ങൾ ഒരു തീക്കുണ്ടിന്റെ ഒരു തീക്കുണ്ടാരത്തിന്റെ വക്കിലായിരുന്നു. പാങ്കതക്കുമുള്ളാവ്, അങ്ങനെ അള്ളാഹു അതിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തി. അതായത് നബി മുസ്ലിങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന് മുമ്പേ പ്രബലങ്ങളായ രണ്ട് ഗോത്രങ്ങളായിരുന്നു മദീനയിൽ ഉണ്ടായിരുന്നു, ഒന്ന് ഔസും ഖസ്റജും. ഇവർ തമ്മിലുണ്ടായിരുന്ന ബന്ധം ഒരു കീരിപാമ്പ് ബന്ധമായിരുന്നു. പരസ്പരം ഒടുങ്ങാത്ത ശത്രുതയും അടങ്ങാത്ത പകയും അവരുടെ നേരെ നാം കാറ്റിനെ അയച്ചു. കന്തഫ് യുദ്ധത്തിനാണ് ഹിജാബ് യുദ്ധം എന്ന് പറയുന്നത്. ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി മദീനയ്ക്ക് ചുറ്റും സൽമാൻ ഫാരിസിയുടെ നിർദ്ദേശപ്രകാരം, സൽമാൻ ഫാരിസി എന്ന് പറഞ്ഞ പേർഷ്യക്കാരനാണ്, ഇറാൻകാരൻ, ഇറാനിലെ അക്കാലത്തുണ്ടായിരുന്ന ഒരു യുദ്ധ തന്ത്രമായിരുന്നു. ശത്രുക്കൾ വരുമ്പോൾ പട്ടണത്തെ ഉപരോധിച്ചു നിർത്താൻ വേണ്ടി, ശത്രുക്കളെ ഉപരോധിച്ചു നിർത്താൻ വേണ്ടി പട്ടണത്തിന്റെ ചുറ്റുഭാഗം കിടങ്ങ് കുഴിക്കുക എന്നുള്ളത്. ഈ കിടങ്ങിനാണ് അറബി ഭാഷയിൽ കന്തക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ യുദ്ധത്തിൽ ഒരു ഭാഗത്ത് ജൂതന്മാരും മുശ്രിക്കുകളും മുനാഫിക്കുകളും, മറുഭാഗ ഉള്ളിൽ മുനാഫിക്കുകളും, മദീനയിലും മുനാഫിക്കുകളും, ഇങ്ങനെ വളരെയധികം ദുർഘടം പിടിച്ച ഒരു സന്ദർഭം. ആ സന്ദർഭത്തിൽ അവരെ പിരിച്ചുവിടാൻ വേണ്ടി അർസൽനാലിഹിം രീഹൻ എന്ന് പറഞ്ഞു, അള്ളാഹു അവരുടെ നേരെ കാറ്റിനെ അയച്ചു. വ ജുനൂദൻ ലൻ തറൗഹ, അവർ കാണാത്ത സൈന്യത്തെയും അയച്ചു. വ കാന അല്ലാഹു ബിമാ തഅമലൂന ബസീറ, അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഇവിടെ അള്ളാഹു മലക്കുകളെ അയച്ചു എന്നെല്ലാം വിശദീകരണം നൽകുന്ന ആളുകളുണ്ട്. ഖുർആൻ സൂറത്ത് യാസീനിൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ജനതക്കെതിരിൽ നാം ഒരു സൈന്യത്തെ അയച്ചില്ല. മിൻ ജുന്തി മിനസ്തം, ആകാശത്ത് നിന്ന്, ഒമാ കുഞ്ഞാ മുൻസിലീൻ, അങ്ങനെ ഇറക്കുന്ന സമ്പ്രദായവും നമുക്കില്ല. ആകാശത്ത് നിന്ന് സൈന്യങ്ങളെ ഇറക്കി യുദ്ധം ചെയ്യിക്കുക എന്നുള്ള അങ്ങനത്തെ ഒരു സമ്പ്രദായം, ഒരു സുന്നത്തെ അള്ളാവിനില്ല. പിന്നെ ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു 3000 സൈന്യത്തെ അയച്ചാൽ അത് മതിയാവുകയില്ലേ എന്നെല്ലാം ചോദിച്ചതിന്റെ അവസാനത്തിൽ ഖുർആൻ പറഞ്ഞത് ഒമാ ജാലിനഹ ഇല്ലാ ബുഷറ, അത് നിങ്ങൾക്കുള്ള ഒരു സന്തോഷ വാർത്തയാണ്. എന്തിന് ഈ തത്വമയിന്ന കുലൂപക്കും, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ഒരു സമാശ്വാസം സമാധാനം ലഭിക്കുവാൻ വേണ്ടി എന്നല്ലാതെ, യുദ്ധത്തിൽ ഇവിടെ ജയിക്കണമെങ്കിൽ ആത്മാർത്ഥതയോടുകൂടി അടിയുറച്ച വിശ്വാസത്തോടുകൂടി യുദ്ധതന്ത്രങ്ങൾ പാലിച്ചുകൊണ്ട്
യുദ്ധമുറകൾ അനുഷ്ഠിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുമ്പോൾ മാത്രമേ വിജയിക്കുകയുള്ളൂ. അള്ളാഹു എവിടെയും മലക്കുകളെ അയച്ച് യുദ്ധം ചെയ്തിട്ടില്ല, അങ്ങനെ അയക്കുന്ന സമ്പ്രദായവും നമുക്കില്ല എന്ന് സൂറ യാസീനിൽ അള്ളാഹു പറയുന്നു. എന്നിട്ട് പറഞ്ഞു ഇത് ജാറൂക്കും ആ ശത്രു സൈന്യം നിങ്ങളുടെ മുകളിലൂടെയും നിങ്ങളുടെ താഴ്ഭാഗത്തെയും വന്നു എന്ന് പറഞ്ഞാൽ കാലടിയുടെ താഴ്ഭാഗത്തൂടെ വന്നു എന്നല്ല, മലയുടെ മുകളിലൂടെയും നിങ്ങൾ താവളമടിച്ചിരിക്കുന്ന താഴ്ഭാഗത്തൂടെയും വന്നു മുസ്ലിങ്ങളെ നടുവിൽ. വൈദ ദാഹത്തിൽ അബുസാർ, കണ്ണുകളെ പതറിപ്പോയി, കാഴ്ചകൾ പതറിപ്പോയി മാത്രമല്ല, ബലഹത്തിൽ കുലൂബുൽ ഹനാജിറ, ഹൃദയങ്ങൾ തൊണ്ടക്കുഴി വരെ എത്തുകയും ചെയ്തു. ഹൃദയം എപ്പോഴും മാറിന്റെ ഉള്ളിൽ തന്നെ എത്തിയിരുന്ന ഭയത്തിന്റെ ആധിക്യം വിശദീകരിക്കുവാൻ വേണ്ടിയുള്ള അറബി ഭാഷയിലുള്ള ഒരു സാഹിത്യ പ്രയോഗമാണത്. ഖുർആൻ ഏത് പ്രകാരത്തിൽ ഒരു വേദഗ്രന്ഥമാണോ അതുപോലെ തന്നെ അതിന്റെ സാഹിത്യ ശൈലിയാണ് അന്നത്തെ സാഹിത്യ നായകന്മാരെയെല്ലാം മുട്ടുകുത്തിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോ ഇത് ഭയത്തിന്റെ കാഠിന്യം സൂചിപ്പിക്കാൻ വേണ്ടി ഖുർആൻ പറഞ്ഞതാണ്. മാത്രമല്ല നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് വിചാരിക്കാൻ പാടില്ലാത്ത പലതരത്തിലുള്ള ഊഹങ്ങളും വിചാരിക്കുകയും ചെയ്തു. എന്നിട്ട് ഖുർആൻ പറഞ്ഞു പുനാലിക്കബു തുലിയൽ മുഅ്മിനൂന വസുൽസിലു സിൽസാലൻ ശദീദ, അവിടെ സത്യവിശ്വാസികൾ പരീക്ഷിക്കപ്പെടുകയും അവർ കിടുകിടെ വിറപ്പിക്കുകയും ചെയ്തു. വസുൽസിലു അത്ത യഖൂല റസൂൽ വല്ലദീന ആമനു വല്ലദീന മഅഹു അശിദ്ദ വല്ലദീന മഅഹു, ഖുർആൻ വേറിട്ടത് പറഞ്ഞു. പ്രവാചകനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ച ആളുകളും വിറച്ചു. എന്നിട്ട് അവർ ചോദിച്ചു മത്താ നസറുല്ലാ, അള്ളാഹുവിന്റെ സഹായം എപ്പോഴാണ്? ഈ സന്ദർഭത്തിൽ, ഈ പ്രതികൂല സാഹചര്യത്തിൽ, ഈ സന്നിഗ്ധ ഘട്ടത്തിൽ അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭ്യമല്ലെങ്കിൽ അതിന് എപ്പോഴാണ് ലഭിക്കുക? ഇത് ലഭിക്കേണ്ട ഏറ്റവും അനുയോജ്യമായ അവസരം ഇത് തന്നെയാണല്ലോ എന്നും അവർ പറഞ്ഞു. എന്നിട്ട് പോയി യഖൂലുൽ മുനാഫിഖൂന വല്ലദീന ഫീ ഖുലൂബിഹിം മറദ്, സത്യ കപടവിശ്വാസികളും അതുപോലെ ഹൃദയത്തിൽ ഒരുതരം വിഭ്രാന്തിയുള്ള മാനസിക രോഗമുള്ള ആളുകളും പറഞ്ഞു. എന്താ പറഞ്ഞത്? മാ വഅദനല്ലാഹു വറസൂലുഹു ഇല്ലാ ഗുറൂറ, പ്രവാചകനും അള്ളാഹുവും നമ്മോട് വാഗ്ദത്തം ചെയ്തത് വഞ്ചന മാത്രമാണ്, ചതിയാണ്. നമ്മളെ ഈ യുദ്ധത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ ചതിക്കുകയാണ് ചെയ്തിട്ടുള്ളത്, അത് വഞ്ചനയാണ് എന്ന് കപടവിശ്വാസികളും അതുപോലെ ഹൃദയങ്ങളിൽ രോഗമുള്ള മാനസിക രോഗമുള്ള മുനാഫിക്ക് കാപ്പറ്റം തന്നെ ഒരുതരം മാനസിക രോഗമാണ് എന്നും അവർ പറഞ്ഞു. എന്നിട്ട് വേറൊരു വിഭാഗം പറഞ്ഞു വൈദ കാലത്ത് തായിഫത്തും ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു മദീനക്കാരെ, മദീനക്ക് മറ്റൊരു പേരാണ് യസ്രിബ് എന്നുള്ളത്. പൂർവീക കാലങ്ങളിൽ മദീന എന്നതിന് പകരം യസ്രിബ് എന്ന പേരിലായിരുന്നു അത് അറിയപ്പെട്ടിരുന്നു. അവർ പറഞ്ഞു ലാ മുഖാമലക്കും, ഇന്ന് നിങ്ങൾക്ക് നിലനിൽപ്പില്ല, അതുകൊണ്ട് ഫർജു, നിങ്ങൾ മടങ്ങിപ്പോവുക, വീട്ടിലേക്ക് മടങ്ങിപ്പോവുക, ഇന്ന് നിങ്ങൾക്ക് നിലനിൽപ്പില്ല. ഇവിടെ യുദ്ധക്കളത്തിൽ നിങ്ങൾ അടിയുറച്ചു നിന്നാൽ അതിന്റെ അനന്തരഫലം നിങ്ങൾക്ക് വീട്ടിലേക്ക് മടങ്ങിപ്പോവാൻ പറ്റുകയില്ല, അതുകൊണ്ട് ഫർജു, നിങ്ങൾ മടങ്ങിപ്പോവുക. നബിയ, ഒരു വിഭാഗം ആളുകൾ നബിയോട് അനുവാദം ചോദിക്കുകയും ചെയ്തു മടങ്ങിപ്പോവാൻ വീട്ടിലേക്ക്. അതിന് അവർ കാരണം പറഞ്ഞില്ല, യഖൂലന്ന ഇന്ന ബുയൂത്തന ഉറത്തും, ഞങ്ങളുടെ വീടുകൾ അരക്ഷിതാവസ്ഥയിലാണ്, അതുകൊണ്ട് മടങ്ങിപ്പോകണം. അത്തരത്തിലുള്ള ആളുകൾ എക്കാലത്തും ഉണ്ടായിരിക്കും. ഇന്നും അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ജിഹാദിന്റെ പ്രശ്നം വരുമ്പോൾ വീട്ടിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, കുടുംബത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, സമ്പത്തിന്റെ, ജീവിതമാർഗത്തിന്റെ, കച്ചവടത്തിന്റെ എല്ലാ മാർഗങ്ങൾ പറഞ്ഞുകൊണ്ട്, കാരണങ്ങൾ പറഞ്ഞുകൊണ്ട്, ഒരു ഒഴിവ് കഴിവ് പറഞ്ഞ് രക്ഷപ്പെടുന്ന പലരെയും എക്കാലത്ത് നമുക്ക് കാണാൻ കഴിയും. അത് മനുഷ്യന്റെ സ്വഭാവമാണ്. എന്നിട്ട് ഖുർആൻ പറഞ്ഞാണ് വമാ ഹിയബി ഔറത്തിൻ, വാസ്തവത്തില് അവരുടെ വീടുകളെ സ്ഥിതി ചെയ്യുന്നത് അരക്ഷിതാവസ്ഥയിലല്ല. ഇൻ യുരീദൂന ഇല്ലാ ഫിറാറ, ഈ യുദ്ധരംഗത്ത് നിന്ന് പിന്തിരിഞ്ഞ് ഓടിപ്പോവുക എന്നുള്ളത് മാത്രമാണ് അവർ ഉദ്ദേശം. വലൗ ദഖൽത അലൈഹിം മിൻ അഖ്താരിഹ സുമ്മ തുയിലുൽ ഫിത്നത ലാതൗഹ, അവരുടെ പല ഭാഗങ്ങളിൽ കൂടി പ്രവേശിക്കുകയും ശത്രു സൈന്യം പ്രവേശിക്കുകയും സുമ്മ തൂയിലുൽ ഫിത്നത്ത, പിന്നീട് മുസ്ലിങ്ങൾക്കിടയിൽ നാശവും കുഴപ്പവും അന്ധചിത്രവും ഉണ്ടാക്കുവാൻ വേണ്ടി അവർ ആവശ്യപ്പെടുകയും ചെയ്താൽ ആ തൗഹ, അതവർ കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ സഹായ സഹകരണങ്ങളെല്ലാം അവർക്ക് നൽകും. ഇത് മുനാഫിക്കുകളെ സംബന്ധിച്ച് പറഞ്ഞതാണ്. ഒമാ അങ്ങനെ ചെയ്താൽ ഒമാ തലബസു ബിഹാ ഇല്ലാ യസീറ, അങ്ങനെ വല്ലവരും മദീനയിൽ വെച്ച് ഈ അഹ്സാബ് യുദ്ധത്തിൽ അവരെ സഹായിച്ചിരുന്നുവെങ്കിൽ പിന്നെ മദീനയിൽ വളരെ കുറച്ച് സമയമല്ലാതെ അവർക്ക് ജീവിക്കാൻ കഴിയുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അവർ പുറത്തു പോകേണ്ടി വരും. സൂറത്ത് മുനാഫിഖൂനിൽ പറഞ്ഞു ഉമുല്ലദീന യഖൂലൂന ലാ തുൻഫിഖൂ അലാ മൻ ഇൻദ റസൂലില്ലാഹി ഹത്താ യൻഫള്ളു, അവർ, അതായത് കപട വിശ്വാസികൾ പറഞ്ഞു, നിങ്ങൾ റസൂലിന്റെ കൂടെ ഉള്ളവർക്ക് വേണ്ടി സമ്പത്ത് ഒന്നും തന്നെ ചെലവഴിക്കരുത്, ഹത്തായം ഫല്ലു, അവർ പിരിഞ്ഞു പോകുന്നതുവരെ. ഖുർആൻ പറഞ്ഞു, വലില്ലാഹി ഖസായിനുസ്സമാവാത്തി വല്ലർളി, ആകാശ ഭൂമികളുടെ ഖജാനകൾ അള്ളാഹുവിന്റേതാണ്, പക്ഷെ കപട വിശ്വാസികൾക്ക് അതറിഞ്ഞുകൂടാ. പിന്നെ വലഖദ് കാനൂ ആഹദുല്ലാ മിൻ ഖബ്ല ലാ യുവല്ലൂന അദ്ബാറ വകാന ആഹദുല്ലാഹി മസൂലാണ്. അവർ ഇതിന് മുമ്പ് അള്ളാഹുവിനോട് കരാർ ചെയ്തിട്ടുണ്ട്. എന്താ ലാ യുവല്ലൂന അദ്ബാറ, യുദ്ധക്കളത്തിൽ വെച്ച് ഒരിക്കലും തന്നെ അവർ പിന്തിരിഞ്ഞു കളയുകയില്ല എന്ന്. യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുക എന്നുള്ളത് ഒരേ ഭീമമായ പാതകമാണ്. വക്കാന അഹദുല്ലാഹി മസൂല, അള്ളാഹുവിന്റെ കരാറ് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അഹദ് കരാറ് പാലിക്കുക എന്നുള്ളത് ഇസ്ലാമിലെ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ടതാണ്. മനുഷ്യന് മനുഷ്യന്റെ കരാറ് ചെയ്യുക എന്നുള്ളത് ഒരേ ബാധ്യതയാണ്, അത് പാലിക്കുക എന്നുള്ളത്. അതല്ല ചോദ്യം ചെയ്യുന്നതാണ്. വക്കാന അഹദുല്ലാഹി മസൂല, അള്ളാഹുവിന്റെ കരാറ് അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെയും. ഏത് കരാറായിരുന്നാലും, അത് സാമ്പത്തികമായിരുന്നാലും മറ്റേതെങ്കിലും പ്രശ്നമായിരുന്നാലും, കരാറ് പൂർത്തിയാക്കുക എന്നുള്ളത് ഒരു സമൂഹത്തിന്റെ മുമ്പിലെ ഒരു നിലയും വിലയും എണ്ണപ്പെടുകയൊക്കെ ചെയ്യുന്നത് ഈ കരാറ് പൂർത്തീകരിക്കുന്ന വാക്ക് പാലിക്കുന്നവരെ സംബന്ധിച്ചാണ്. അല്ലാതെ ഇമാം ഹസ്സാലി പറഞ്ഞതുപോലെ അയാൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ ഒരു മച്ചിങ്ങയോളം വലിപ്പമുള്ള നെറ്റിത്തടത്തിലുള്ള നമസ്കാരത്തഴമ്പോ, നീട്ടിയിട്ട നീളം കുപ്പായമോ, കണങ്കാല് വരെ ഉയർത്തി ഉടുത്ത തുണിയോ, അതുപോലെ തസ്ബീഹ്മാലയോ താടിയോ കണ്ട് നിങ്ങൾ വഞ്ചിതരാകേണ്ടതില്ല. അവരുടെ പ്രവർത്തനങ്ങളും വാഗ്ദത്തങ്ങളും അതുപോലെ തന്നെ അവരുടെ സ്വഭാവങ്ങളും എല്ലാം മനസ്സിലാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവർ വിലയിരുത്തുകയും ചെയ്യുക എന്നതല്ലാതെ അവരുടെ ബാഹ്യമായ വേഷവിധാനങ്ങളിൽ നിങ്ങൾ വഞ്ചിതരാകരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. വളരെ സംഗതി വളരെ ശരിയാണ്. എന്നിട്ട് ഇങ്ങനെ ഓടിപ്പോകാൻ വേണ്ടി ഒരിക്കലും യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ഓടുകയില്ല എന്ന് കരാർ ചെയ്തിട്ടുള്ള ആളുകൾ അവർ ഓടുക തന്നെയും ഈ കരാർ ചോദ്യം ചെയ്യപ്പെടും എന്നാണല്ലോ പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, നീ പറയുക ഒരിക്കലും തന്നെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയില്ല അൽ ഫിറാർ, ഓടിപ്പോവുക എന്നുള്ളത്. ഇൻ ഫറർത്തും മിനൽ മൗത്തി, മരണത്തിൽ നിന്ന് നിങ്ങൾ ഓടിപ്പോവുകയാണെങ്കിൽ, അവിൽ ഖത്ലി അല്ലെങ്കിൽ യുദ്ധത്തിൽ നിന്ന് ഓടിപ്പോവുക, കൊലയിൽ നിന്ന് ഓടിപ്പോവുകയാണെങ്കിൽ, വൈദല്ലാത്ത മത്തവന ഇല്ലാ ഖലീൽ, അപ്പോൾ അല്പമല്ലാതെ നിങ്ങൾക്ക് വിഭവങ്ങൾ, നിങ്ങൾ സുഖമായി സുഖങ്ങൾ ആസ്വദിക്കുകയില്ല. കുലീൻ മരണം, അത് യുദ്ധക്കളത്തിലായാലും സംഭവിക്കും എവിടെയായാലും സംഭവിക്കും എന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നാം ആഗ്രഹിക്കുന്ന തരത്തിലായിരിക്കുകയില്ല നമ്മുടെ അന്ത്യം. ഇസ്ലാമിക ചരിത്രത്തിലെ ഉണ്ടായ യുദ്ധങ്ങളിൽ എന്നെന്നും ഓർക്കുന്ന ഒരു മഹാനായ സൈനികനായിരുന്നു ഖാലിദ് ഇബ്നു വലീദ്. ഉഹദ് യുദ്ധകാലത്തൊക്കെ അദ്ദേഹം പ്രതിപക്ഷത്തായിരുന്നു, മുശ്രിക്കുകളുടെ കൂടെയായിരുന്നു. ഉഹദ് മലയുടെ പിന്നിലൂടെ വന്ന മുസ്ലിങ്ങളെ അവിചാരിതമായി പെടുന്നനെ ആക്രമിച്ചുകൊണ്ട് അവരെ പരാജയപ്പെടുത്തിയതിന്റെ ബുദ്ധി ഖാലിദ് ഇബ്നു വലീദിന്റേതായിരുന്നു. പിന്നീടുള്ള എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം ഇസ്ലാമിന്റെ ഭാഗത്തുനിന്ന് മുസ്ലിങ്ങൾക്ക് വേണ്ടി ശത്രുക്കളോട് പടപൊരുതി. ഒരു കാലത്ത് യൂറോപ്പിലെ ഭരണകർത്താക്കൾക്ക് ഖാലിദ് ഇബ്നു വലീദിന്റെ പേര് കേട്ടാൽ ഭയമായിരുന്നു, അത്രക്കും ഭയമുള്ള ആൾ, അത്രക്കും ഗണശൂര പരാക്രമി. അദ്ദേഹത്തിന്റെ ഏക ആഗ്രഹം ഒരു പായയിൽ കിടന്ന് മരിക്കരുത്, യുദ്ധക്കളത്തിൽ വെച്ച് രക്തസാക്ഷിയായി മരിക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഏക ആഗ്രഹം. അതിനുവേണ്ടി അദ്ദേഹം പടപൊരുതി. ശരീരത്തിൽ വാളുകൊണ്ട് മുറിവേൽക്കാത്ത ഒരു ഭാഗവും ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തിയെടുത്ത് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന് വിപരീതമായി ഒരു പായയിൽ കിടന്ന്, യുദ്ധക്കളത്തിൽ വെച്ചല്ല, പായയിൽ കിടന്ന് ഒരു പ്രകൃതി മരണം, സാധാരണ പോലെ അദ്ദേഹം മരിച്ചു. അപ്പോ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, നാം കണക്ക് കൂട്ടുന്നത് പോലെ ആയിരിക്കില്ല നമ്മുടെ ഭാവി. നമ്മുടെ ഭാവി എന്താണ്, അത് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. നിങ്ങൾ ഏതൊരു മരണത്തിൽ നിന്നാണോ ഭയന്ന് ഓടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ആ മരണം മുലഹൈന്നഹു മുലാഖീക്കും, അത് നിങ്ങളെ അഭിമുഖീകരിക്കുക തന്നെ ചെയ്യും. ഫൈനവും മുലാഖീക്കും സുമ്മ തുറദ്ദൂന ഇല ആലിമിൽ ഗൈബി വശഹാദ, പിന്നീട് ദൃശ്യവും അദൃശ്യവും അറിയുന്നവനായ അള്ളാഹുവിന്റെ അടുക്കലേക്ക് നിങ്ങൾ മടക്കുക തന്നെ ചെയ്യും. പൈലപ്യവും വിമാക്കാൻ ഉയർമലു, അങ്ങനെ അവർ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അവർക്ക് പറഞ്ഞു തരികയും ചെയ്യുന്നു ഖുർആൻ പറഞ്ഞു. അപ്പോ ഈ നമ്മുടെ അന്ത്യം, നമ്മുടെ ഭാവി എങ്ങനെയാണ് എന്ന് അവരാൾക്കും തന്നെ മനസ്സിലാക്കാൻ കഴിയില്ല. അത് അള്ളാഹു അറിയിച്ചു തന്നിട്ടുമില്ല. അത് മനസ്സിലാക്കാനുള്ള കഴിവ് പ്രവാചകന്മാർക്ക് പോലും ഉണ്ടായിട്ടില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ ഈ അഹ്സാബ് പോലുള്ള, അതുപോലെ കന്തക്ക ബദർ പോലുള്ള യുദ്ധങ്ങളിലെ അത് മുൻകൂട്ടി അറിയുമായിരുന്നെങ്കിൽ അതിന് അനുസൃതമായ ഉപരോധ നടപടികൾ അവർക്ക് സ്വീകരിക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ അതിന് കഴിഞ്ഞില്ല. അപ്പൊ അത് പ്രവാചകന്മാർക്ക് പോലും അവരുടെ മരണം അല്ലെങ്കിൽ അവരുടെ അന്ത്യം, അവരുടെ അവസാന ഭവിഷ്യ ഫലങ്ങള് ഈ ലോകത്ത് എങ്ങനെ സംഭവിക്കുമെന്ന് ഒരാൾക്കും പറയാൻ പറ്റിയില്ല. വളരെ സുഖമായി ജീവിക്കുന്ന ആളുകളുണ്ടായിരിക്കും, അതുപോലെ വഞ്ചന ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും, അധികാരത്തിന്റെ സമുന്നത സോപാനത്തിൽ വിരാജിക്കുന്ന എത്ര എത്ര ഭരണകർത്താക്കൾ ഉണ്ടായിട്ടുണ്ട്. അവർക്കൊക്കെ തന്നെ തിരിച്ചറിയും കിട്ടിയിട്ടുണ്ട്. ഇറാഖിലെ രാജാവായിരുന്നു ഫൈസൽ. ഫൈസലിന്റെ മക്കയിലെ ഫൈസലല്ല, അയാളെ അദ്ദേഹത്തിന്റെ സൈന്യാധിപൻ ഒരു രക്തരൂക്ഷിത വിപ്ലവത്തിലൂടെ പുറത്താക്കി. മേജർ അബ്ദുൽ കരീം കാസിം, അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ഒരു ഒറ്റ സന്തതിയെ പോലും അയാൾ ബാക്കി വെച്ചില്ല, ചെറിയ കുട്ടികളെ വരെ ബാക്കിയാക്കിയില്ല. ഇത് ബാക്കി നിന്നാൽ, നിന്റെ ഈ ചെറിയ കുട്ടി പോലും ബാക്കി നിന്നാൽ ഒരു കാലത്ത് അത് എനിക്കെതിരിൽ ഒരു ചോദ്യചിഹ്നമായിരിക്കുമെന്നാണ് അബ്ദുൽ കാസിം എന്ന് ഫൈസലിനോട് പറഞ്ഞത്. ഫൈസൽ ജീവന് വേണ്ടി കെഞ്ചിയാൾ അനുവദിച്ചില്ല. അവസാനം കാസിം വളരെ കാലം അധികാരം ചെയ്തു. അദ്ദേഹത്തിന്റെ സൈന്യനായകനായ അബ്ദുസലാം ആരിഫ് ഈ കാസിമിനെ അധികാര പ്രശ്നമാക്കി. കസേരയിൽ ഇരുത്ത് വെടിവെക്കുന്ന അവസരത്തിൽ കാസിം പറഞ്ഞു, എനിക്ക് എന്റെ ജീവൻ തന്നാൽ മതി, ഞാൻ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടുകൊള്ളാം, എനിക്ക് ഒരധികാരം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ആരിഫ് ചോദിച്ചത്, അന്ന് ഫൈസൽ രാജാവ് നിന്നോട് ഈ ഇത് കെഞ്ചിയിൽ നീ കേട്ടോ, അന്ന് അദ്ദേഹത്തിന്റെ ചെറിയ മക്കളെ പോലും നീ ബാക്കിയാക്കിയില്ല, അതുകൊണ്ട് നിന്നൊന്ന് വിടൂലെന്നാ പറഞ്ഞു. കസേരയിട്ട് വെടിവെച്ചു. എന്നിട്ട് ഈ സലാം ആരിഫിനോ അയാൾക്കും കിട്ടേണ്ടത്, അയാളുടെ അനുജൻ തന്നെ ഒരേ വിമാന അട്ടിമറിയിലൂടെ അദ്ദേഹത്തെ കൊലപ്പെടുത്തി. അപ്പൊ ഓരോരുത്തരും ചെയ്യുന്നു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നന്മയുടെ പ്രതിഫലം നന്മയും തിന്മയുടെ പ്രതിഫലവും തിന്മയുമാണ്. ഈശാ നബി പറഞ്ഞതായി പാളാലയെന്നാണ്. അതായത് വാള് ആദ്യമായി എടുത്തുകൊണ്ട് അക്രമം പ്രവർത്തിച്ചില്ലെങ്കിൽ അവന്റെ അന്ത്യവും അതുകൊണ്ട് തന്നെയാണ് എന്നാണ് ബൈബിളിന്റെ സിദ്ധാന്തം. അപ്പോൾ നീതി പ്രവർത്തിച്ചാൽ അതിന്റെ പരിണിത ഫലം നീതി തന്നെയായിരിക്കും, സൽപ്രവർത്തനം പ്രവർത്തിച്ചാൽ അതിന്റെ പ്രതിഫലം നന്മ തന്നെയായിരിക്കും. ഇങ്ങനെ നന്മ പ്രവർത്തിക്കുകയും തിന്മ പ്രവർത്തിക്കാതിരിക്കുകയും തദ്വാര അള്ളാഹുവിന്റെ പ്രീതിക്ക് പാർത്രിക ജീവിതത്തിൽ പാർത്രീപുതരായി തീരുവാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ചൈതന്യദാപമായി നിന്ന ബീവി ഖദീജ തന്മാ